السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. എൻ്റെ പേര് ബിലാൽ അബ്ദുൽ ലത്തീഫ്. ഞാൻ ലണ്ടൻ ഫാൻഷോ കോളേജിൽ പഠിക്കുന്നു. ഈ TLM-ൻ്റെ ഈ പരിപാടിയിൽ ഈ സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. TLM-ൻ്റെ ലൈറ്റ് അപ്പോൺ ലൈറ്റിൻ്റെ രണ്ടാമത്തെ സെഷനാണ് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ സ്പീക്കർ ജസീം കൂരിയാണ്. ജസീം കൂരി നാട്ടിൽ പെരിന്തൽമണ്ണയിലാണ് വാസസ്ഥലം. ഇവിടെ 2016 ജാൻവരിയിലാണ് ഇവിടെ വന്നത്. ഹംബർ കോളേജിൽ ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ് ആണ് പഠിച്ചത്. ഇന്ന് ജസീം കൂരി എടുക്കാൻ പോകുന്ന വിഷയം സ്വീറ്റ്നെസ് ഓഫ് ഈമാൻ എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇതിൽ ഇസ്ലാം, ഈമാൻ, എഹ്സാൻ എന്നീ മൂന്ന് ഡയമെൻഷൻസിനെ കുറിച്ചാണ് ഇന്ന് ജസീം സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ ഡിഫറൻസ് എന്താണ്, അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക എന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഇൻഷാല്ല. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുക. ഈ സെഷൻ കിറാത്തോടുകൂടി ആയിരിക്കും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ സെഷനിൽ ആക്കിഫ് എടുത്ത ക്ലാസിന്റെ ഓഡിയോ റെക്കോർഡിംഗ് TLM-ന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അന്ന് ക്ലാസ്സിൽ ചേരാൻ പറ്റാത്തവർ ഇന്ന് വെബ്സൈറ്റിൽ പോയാൽ ആ ക്ലാസ് കേൾക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മ്യൂട്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ ശബ്ദം ഉണ്ടാവുന്നതിൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും വർക്കിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ശബ്ദം പേടിച്ച് ജോയിൻ ചെയ്യാണ്ടിരിക്കേണ്ട. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിനകത്ത് ഒരു ഫോമുണ്ട്, അതിൽ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. TLM-ന്റെ സൈറ്റിൽ CA/light-upon-light എന്ന ലിങ്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെ കിറാത്തോടു കൂടി തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا لا تلحكم اموالكم ولا اولادكم عن ذكر الله ومن يفعل ذلك فاولئك هم الخاسرون وَأَنفِقُوا مِمَّا رَزَقْنَاكُمْ مِنْ قَبْلِ أَنْ يَأْتِيَ أَحَدَكُمُ الْمَوْتِ فَيَقُولُ رَبِّ لَوْلَا أَخَّرْتَنِي إِلَى أَجَلٍ قَرِيبٍ فَأَصَّدَّكَ وَأَكُمْ مِنَ الصَّالِحِينَ وَلَن يُؤَخِّرَ اللَّهُ نَفْسًا إِذَا جَاءَ أَجَلُهَا وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ صَدَقَ اللَّهُ الْعَظِيمُ. ഞാൻ ജസീം കൂരിയെ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ സയ്യിദിന വ ഹബീബിന മുഹമ്മദ് വ അലാ ആലിഹി വ സഹാബീ വ അത്ബാഇ അജ്മാഇൻ. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായിട്ട് ഇതിൽ ഞാൻ എന്തൊക്കെയാണോ സംസാരിക്കാൻ പോണത് അത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്നോട് തന്നെയാണ്. പിന്നെ ഈ ടോപ്പിക്ക് സ്വീറ്റ്നെസ് ഓഫ് ഈമാൻ എന്നാണ് പിന്നെ നമ്മളെ പോസ്റ്ററിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഈമാൻ്റെ ബെനിഫിറ്റ്സ്, ഈമാൻ അല്ലെങ്കിൽ ഇഹ്സാൻ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് പറഞ്ഞത് കൂടി അത് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ളതിന് ഒരൊറ്റ വഴിയുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ആക്കിഫ് എടുത്ത ഒരു ക്ലാസ്സാണ്. നോളജ്, അറിവില്ലാതെ ഇതൊന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. പകരം ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ആക്കിഫ് എടുത്തത് നോളജിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ഞാനത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ഏത് നോളജാണ് നിങ്ങൾ ആദ്യം തേടേണ്ടത് എന്നതിനെ കുറിച്ച് കുറച്ചൊരു ഇൻസൈറ്റ്. സോ അതാണ് ഇന്ന് എടുക്കാൻ പോണ ടോപ്പിക്കിന്റെ സ്കോപ്പ്. ഈമാൻ, ഇസ്ലാം അതായത് ദിയ അല്ല, ഇസ്ലാം കാര്യങ്ങളിലെ ഇസ്ലാം, അതായത് സാധാരണ ഇതിൽ ഇസ്ലാം ഒരു സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യല്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഈ മൂന്ന് കാര്യങ്ങൾ. ഒരു ഒരു മനുഷ്യ എന്നുള്ള അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും രണ്ട് തലങ്ങളാണ്, ഒന്ന് ശാരീരികമായ തലം, ഒന്ന് ആത്മീയമായ തലം. ഈ ആത്മീയമായ തലത്തിന് ഇതിനെ രണ്ടാക്കിയിട്ടാണ് ഒന്ന് മനസ്സും മറ്റൊന്ന് ഹൃദയം. ഹൃദയം എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ ആത്മാവ്, നമ്മളെ വികാരങ്ങളും പിന്നെ ഇതൊക്കെ ഉള്ള ഹൃദയം, മറ്റൊന്ന് വിചാരങ്ങൾ ഉള്ള ചിന്തയുടെ തലമായ മൈൻഡ്, മനസ്സ്. അങ്ങനെ അപ്പോ ബോഡി, മൈൻഡ് ആൻഡ് ഹാർട്ട്, അങ്ങനെ മൂന്ന് തലങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. അതേപോലെ ഇസ്ലാമിന്റെ മൂന്ന് തലങ്ങളാണ് ഈ ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇഹ്സാൻ. ഇസ്ലാം കാര്യങ്ങൾ അതിൻ്റെ ബോഡി, ഈമാനാണ് അതിൻ്റെ അതിൻ്റെ ഇൻ്റലക്ച്വൽ ഡയമെൻഷൻ, ഇഹ്സാനാണ് അതിൻ്റെ സ്പിരിച്വൽ ഡയമെൻഷൻ. അപ്പൊ ആദ്യം ഈ മൂന്ന് കാര്യങ്ങളും പറയണ ഹദീസ് ഞാൻ നരേറ്റ് ചെയ്യാം. അത് മലയാളമാണ് പറയണത്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, പ്രവാചകനോടൊത്ത് ഞങ്ങൾ ഒരു ദിവസം ഇരിക്കെ തനി വെള്ള വസ്ത്രം ധരിച്ച് കറുത്തിരുണ്ട മുടിയുള്ള ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളിൽ ആർക്കും തന്നെ അദ്ദേഹത്തെ പരിചയമില്ല, മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ യാത്രയുടെ ഒരു ലക്ഷണവുമില്ല. അങ്ങനെ തന്റെ കാൽമുട്ടുകൾ പ്രവാചകന്റെ കാൽമുട്ടിനോട് ചേർത്ത് തുടയിൽ വെച്ച് പ്രവാചകന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു, ഇസ്ലാം എന്താണെന്ന് അറിയിച്ചു തന്നാലും. അപ്പോൾ പ്രവാചക തിരുമേനി പറഞ്ഞു, ഇസ്ലാം എന്നാൽ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ പ്രവാചകനാണെന്നും നീ സാക്ഷ്യപ്പെടുത്തലും നമസ്കാരം നിലനിർത്തലും നിർബന്ധമായ സക്കാത്ത് കൊടുക്കലും റമളാ മാസത്തിൽ വ്രതമനുഷ്ഠിക്കലും കഴിയുമെങ്കിൽ മക്കയിൽ പോയി പരിശുദ്ധ ഹജ്ജ്കർമ്മം ചെയ്യലുമാകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ സത്യം പറഞ്ഞു. അദ്ദേഹം ചോദിക്കുകയും അദ്ദേഹം തന്നെ സത്യപ്പെടുത്തുകയും ചെയ്ത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി എന്ന് സ്വാഭാവിക പറഞ്ഞു. ഈമാൻ എന്താണെന്ന് അറിയിച്ചു തന്നാലും അദ്ദേഹം വീണ്ടും നബിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസം അഥവാ ഈമാൻ എന്നാൽ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും അവസാന നാളിലും വിധി നിർണയത്തിലും അത് നല്ലതായാലും ചീത്തയായാലും വിശ്വസിക്കലാകുന്നു. അദ്ദേഹം പറഞ്ഞു, നീ സത്യം പറഞ്ഞു. ഇഹ്സാൻ എന്താണെന്ന് അറിയിച്ചു തന്നാലും പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കുക. ഇനി നിനക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അവസാന അവസാന നാൾ എന്താണെന്ന് അവസാന നാളിനെ കുറിച്ച് അറിയിച്ചു തരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാൾ ഈ കാര്യത്തിൽ അറിവുള്ളവനല്ല, എന്നാൽ അതിന്റെ അടയാളത്തെ പറ്റി അറിയിച്ചു തന്നാലും. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, അടിമ സ്ത്രീ തന്റെ യജമാനത്തെ പ്രസവിക്കലാകുന്നു. നഗ്നപാതരും ആട്ടിടയന്മാരും പാവപ്പെട്ടവരും കെട്ടിടങ്ങളിൽ പരസ്പരം മത്സരിക്കുക എന്നിവ അതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. തുടർന്ന് അദ്ദേഹം അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഞാൻ അല്പനേരം അവിടെ തന്നെ ചിലവഴിച്ചു. പിന്നെ പ്രവാചകൻ ചോദിച്ചു, അല്ലയോ ഉമറെ, അതാരാണെന്ന് നിനക്കറിയാമോ? അള്ളാഹുവും അവന്റെ പ്രവാചകനും മാത്രം അറിയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു തരുവാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ആകുന്നു ആ വന്നത്. അപ്പൊ അതാണ് ഹദീസ്. അതിൽ അവസാനത്തെ അന്ത്യനാളിനെ കുറിച്ചുള്ള അടയാളങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ആ ഭാഗത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാനില്ല. ബാക്കി ആദ്യത്തെ ഇമാൻ, ഇഹ്സാൻ, ഇസ്ലാമിക കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ ഇൻഷാല്ലാ. അതിൽ ആദ്യത്തെ കാര്യം ഇസ്ലാം കാര്യങ്ങളാണ്. അത് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു റീസണബിൾ അണ്ടർസ്റ്റാൻഡിങ് നമ്മള് സാധാരണഗതിയിൽ കേരളത്തില് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഏതൊരാൾക്കും ഉണ്ടാവും. കാരണം കർമ്മശാസ്ത്രം, ഫിഖ് കൂടുതൽ ഊന്നിയിട്ടുള്ള മതവിജ്ഞാന രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോ അതിലൊരു ഒരു അടിസ്ഥാനപരമായ നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അതില് അതിൽ തന്നെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈവൻ ഷഹാദത്ത് കലിമ പോലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അർത്ഥം അറിഞ്ഞ് നാവ് കൊണ്ട് ഉച്ചരിക്കലാകുന്നു. അതാണ്, അതൊരു കർമ്മമാണ്. അത് മനസ്സിൽ അറിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഉറപ്പിച്ച ശേഷം അവിടെ മാത്രം നിർത്തിയാൽ പോലെ, അത് നാവ് കൊണ്ട് ഉച്ചരിക്കുക ചെയ്യുക എന്ന് കൂടി. അതാണ് ഇപ്പോൾ ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഒരു ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇപ്പൊ കാനഡയിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ നേരിടേണ്ടി വരുന്ന ചില ഇപ്പൊ പുതുതായിട്ടുള്ള ട്രെൻഡിലാണ് ഈ പെരിനലിസം എന്ന് പറയുന്നത്. അതായത് എല്ലാ മതങ്ങളും സത്യമാണെന്നില്ല, സർവ്വ മത സത്യവാദം. ഇപ്പൊ അത്തരം വിഷയങ്ങളിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉത്തരം ഇതാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നതാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചോളം ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. ബാക്കിയുള്ള മതങ്ങളിലും ചിലപ്പോൾ സത്യം ഉണ്ടാവാം. ഇപ്പൊ ഖുർആന് മറ്റ് മതങ്ങളെ റെസ്പെക്ട് ചെയ്യണ പലപ്പോഴും പല ആയത്തുകളും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ജൂത വിശ്വാസങ്ങളെ. പക്ഷെ അതേസമയം നമ്മൾ വിശ്വസിക്കുന്നത് ഓരോ പ്രവാചകന്മാർ വരുന്നോറും പഴയ പ്രവാചകന്മാരുടെ നിയമങ്ങൾ അല്ലെങ്കിൽ അവരെന്താണോ പ്രചരിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ അവരെന്ത് സന്ദേശമാണോ ജനങ്ങൾക്ക് നൽകിയിരുന്നത് അത് അവരുടെ നിലക്കപ്പെട്ടു. അവരെ ഉത്തരവാദിത്വം പുതിയൊരു പ്രവാചകൻ വരുന്നതിൽ കഴിഞ്ഞു. അതോടെ സോ മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ്. അപ്പോ മുഹമ്മദ് നബി വന്നതോടുകൂടി ബാക്കിയുള്ള പ്രവാചകന്മാരെന്താണോ പിന്നെ എന്ത് സന്ദേശമാണോ നൽകിയിരുന്നത് അതിന്റെ പ്രാധാന്യം ഇതോടുകൂടി നഷ്ടപ്പെട്ടു. സോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് അതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസം. അത് മനസ്സിൽ വിശ്വസിച്ച് ഉറപ്പിച്ചാൽ മാത്രം പോരാ, നാവ് കൊണ്ട് ഉച്ചയ്ക്ക് കൂടി ചെയ്യുക എന്നുള്ള. ബാക്കിയുള്ള നാല് ഇസ്ലാം കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കണില്ല. അടുത്തത് ഈമാനാണ്. പല ഒരുപാട് സ്കോളേഴ്സ് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഒരു പൊതു അഭിപ്രായങ്ങളിലൊന്നാണ്, അതായത് അഖീദ നമ്മളെ വിശ്വാസ കാര്യങ്ങൾ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളെ ചിന്തയുടെ മണ്ഡലമാണ്. അതായത് പലപ്പോഴും നമുക്ക് സംശയങ്ങൾ വരാനുള്ള സാധ്യത ഉള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ അവിടെ അത് ഉറപ്പിക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായും നിസ്കാരം പോലെ നോമ്പ് പോലെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷനാണ് ഓരോ മുസ്ലിമിന്റെ മേലും അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. പലപ്പോഴും ഈമാൻ എന്ന് പറഞ്ഞത് ഫെയ്ത്ത് ആയിട്ടാണ് നമ്മൾ അർത്ഥം പലപ്പോഴും ഇംഗ്ലീഷിൽ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഫെയ്ത്ത് വിശ്വാസം ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഈ ഹദീസിൽ പോലും പറയണത് വിശ്വാസം എന്താണെന്നല്ല പറയുന്നത്, പകരം എന്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫെയ്ത്ത്. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് ഈമാൻ്റെ ഡെഫിനിഷൻ അല്ല, പകരം നമ്മൾ വിശ്വസിക്കുന്ന ഈ ആറ് കാര്യങ്ങളാണ് ഏതൊക്കെയാന്നുള്ളത്. ഇപ്പൊ അത് അള്ളാഹുവിലുള്ള വിശ്വാസം, പിന്നെ പ്രവാചകന്മാരിലുള്ള മലക്കുകളിലുള്ളത്, വേദഗ്രന്ഥത്തിലുള്ളത്, അവസാന നാളിലുള്ളത്, അതുപോലെ തന്നെ ഖദറിലുള്ള വിശ്വാസം, പിന്നെ നമ്മളെ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഇസ്ലാം ആയിക്കോട്ടെ ഈമാൻ ആയിക്കോട്ടെ ഇഹ്സാൻ ആയിക്കോട്ടെ ഇതിൽ ഏറ്റവും കൂടുതൽ കാനഡയിൽ ഇതുപോലത്തെ ഒരു സെക്യുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നേരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക, പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുക നമ്മളെ ഈ മണ്ഡലമായിരിക്കും ഈമാൻ്റെ. നമ്മളെ വിശ്വാസം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആ കാരണം കൊണ്ട് തന്നെ അത് ഉറപ്പിക്കുക, അതായത് അഖീദ വിശ്വാസം, അത് അതിനെക്കുറിച്ച് എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും പഠിക്കുക, അതിനെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഈമാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം റൂട്ട് വേർഡ് അലിഫ് മീമ നൂൻ അമീന, അതിന്റെ അർത്ഥം ടു സെക്യൂർ അല്ലെങ്കിൽ ടു ബി സേഫ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ടു മേക്ക് വൺ സെൽഫ് സേഫ്, അതായത് നമ്മളെ കാര്യം നമ്മൾ സേഫ് ആക്കണം. അതായത് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഒരു ചാഞ്ചല്യം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂം മേഡ് ഹിംസെൽഫ് സേഫ്, അതായത് വിശ്വാസ ഏത് ഇപ്പോ ഇസ്ലാമിലല്ല ഏതൊരു കാര്യത്തിലായിക്കോട്ടും മനുഷ്യന് ഫെയ്ത്ത് നഷ്ടപ്പെട്ടാൽ പിന്നുള്ളത് അസ്വസ്ഥതയും ചാഞ്ചല്യമാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തോ ഏതെങ്കിലും ഒരു കാര്യത്തെങ്കിലും വിശ്വാസമില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കണില്ല. സോ മുസ്ലിങ്ങളെ നടത്തുള്ളതിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെ ഫെയ്ത്ത് ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത്, പടച്ചവൻ മാത്രമാണ് എന്നും നിലനിൽക്കാൻ സത്യം. അപ്പൊ അതിലാണ് ഉള്ള ഫെയ്ത്ത് മാത്രമേ എന്നും നിലനിൽക്കുള്ളൂ. ബാക്കിയുള്ളതിലുള്ള ഫെയ്ത്തൊക്കെ അതൊക്കെ ഒരു ദിവസം ഉണ്ടായതാണ്, അതൊക്കെ ഒരു ദിവസം നശിക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് അതിലൊക്കെ ഉള്ള ഫെയ്ത്തും, അതൊക്കെ അതാ സാധനം നശിക്കുന്നതോടുകൂടി അത് നശിക്കും. പക്ഷെ പടച്ചവനുള്ള വിശ്വാസം അത് മാത്രമാണ് കാലാകാലം നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ അപ്പോ ഈമാൻ ഇല്ലാത്ത ഒരു തരം ഒരു അരക്ഷിതാവസ്ഥയാണ് മനുഷ്യനിൽ ഉണ്ടാക്കുക. മാത്രമല്ല ഫെയ്ത്ത് അതായത് ഇതുപോലത്തെ ഒരു നമ്മൾ ജീവിക്കണ ഇതുപോലത്തെ ആളുകൾ ഒരുപാട് നമ്മൾക്ക് ഒരുപാട് കേൾക്കുന്നതാണ്. മാനസിക അസ്വാസ്ഥവും ഡിപ്രഷനൊക്കെ വളരെ അധികം ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിലും മാനസിക മെന്റൽ ഹെൽത്ത് വലിയൊരു പ്രശ്നമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെയ്ത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണുള്ളത്. കാരണം അത് മാത്രമാണ് ഒരു ഹോപ്പ്. പിന്നെ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കേണ്ടത് പടച്ച തമ്പുരാനും അതുപോലെ തന്നെ നമ്മൾ സിഫാത്ത് ഹിസ് ആട്രിബ്യൂട്ട്സ് പഠിച്ചവന്റെ, അതായത് നമുക്കൊക്കെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, അതൊക്കെ നമ്മളൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ പടച്ചവൻ വിചാരിച്ച് നമ്മൾ നിലനിന്നു. പക്ഷേ പടച്ചവൻ മാത്രമാണ് ആദ്യവും അന്ത്യവും ഇല്ലാത്തതായിട്ടുള്ളത്, ബാക്കിയുള്ളതൊക്കെ ആദ്യവും അന്ത്യവും ഉള്ളതാണ്. അങ്ങനെ ഒരുപാട് 99 നാമങ്ങൾ നമുക്കറിയാൻ പഠിച്ചുണ്ട്. അപ്പൊ അതിൽ 13 നാമങ്ങളാണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് എന്ന് സാധാരണ പണ്ഡിതന്മാർ പറയാറുള്ളത്. അപ്പൊ അതെങ്കിലും പഠിക്കാന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷികമാണ്. പിന്നെ അത് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനോ പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. കാരണം മാത്രമല്ല അതിനുള്ള അതിമാത്രമുള്ള വിവരം എനിക്കില്ല, കാരണം അത്രയും ഡീപ്പാണ്. പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളെ സഹായിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസ് ഒരുപാട് ഈവൻ കാനഡയിലും ടൊറന്റോയിലൊക്കെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താനും ആ റിസോഴ്സസ് ഇൻഷാല്ലാഹ് ഷെയർ ചെയ്യാൻ പലരും പല സ്ട്രീമിലൂടെ വരുന്ന ആളുകളായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് റിസോഴ്സസ് ഷെയർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും വിചാരിക്കുന്നു. പിന്നെ പ്രവാചകന്മാരിൽ ഞാൻ എല്ലാ ഈ ഇമാൻ കാര്യങ്ങളിൽ തന്നെ ആറെണ്ണം ഞാൻ പ്രതിപാദിക്കുന്നില്ല, ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ 5 ആൾക്കാർ, മെസ്സഞ്ചേഴ്സ് നൂഹ് അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 5 ആളുകളെ കുറിച്ചുള്ള ഒരു സീറ അവരെ ചരിത്രമെങ്കിലും വളരെ ഡീപ്പായി അറിഞ്ഞിരിക്കുക എന്നുള്ളതും നമ്മുടെ ഇമാൻ ഉറപ്പിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്നാണ് ഈ ഖദറിൽ വിധിയിലുള്ള വിശ്വാസം. അതും ഈ ഒരു മെന്റൽ ഹെൽത്ത് ആ വിഷയം വളരെ ഇമ്പോർട്ടൻസ് വളരെ റിലേറ്റഡ് ആണ്. കാരണം അങ്ങനെ ഖദറിൽ വിശ്വസിക്കുന്നത്, അതായത് നല്ലതും ചീത്തതൊക്കെ നമ്മൾ സംഭവിക്കുന്നത് പടച്ചവന്റെ തീരുമാനത്തിനനുസരിച്ചാണെന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അതാണ് ഒരു വളരെ പ്രശസ്തമായ ഒരു ഹദീസാണ്. അതായത് മുഅ്മിന്റെ കാര്യം വളരെ അത്ഭുതം തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്. അതായത് ഒരു നല്ലത് സംഭവിച്ചാൽ അയാൾ പടച്ചവനെ സ്തുതിക്കും, ഒരു ചീത്ത സംഭവിച്ചാൽ അത് ക്ഷമിക്കും, നല്ലതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കും. അപ്പോ അതാണ് ആ ഒരു വിശ്വാസമാണ്, ആ ഒരു ഫെയ്ത്താണ് ഈ കാലഘട്ടത്തിന് വളരെ ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ഈ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങൾ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ ഒരിക്കല് ഷെയ്ഖ് ഹംസ യൂസഫിന്റെ ഗുരുനാഥനായിട്ടുള്ള ഷെയ്ഖ് മുറാബിത് അൽ ഹാജ് ഒരിക്കല് അവസാനമായിട്ട് ഷെയ്ഖ് ഹംസ യൂസഫിന് കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്നതാണ്, ഈ ലോകം എന്ന് പറഞ്ഞാല് ഒരു സമുദ്രം പോലെയാണ്, അതില് മുങ്ങിപ്പോയിട്ടുള്ള ആളുകളുടെ എണ്ണം എണ്ണി തീരാത്തത്രയാണ്. അതുകൊണ്ട് അത് മാത്രമേ പറയാനുള്ളൂ, ഒരിക്കലും അതിൽ മുങ്ങിപ്പോകാതിരിക്കുക. നമ്മളെ ചുറ്റുമുള്ളതൊക്കെ അതിപ്പോ എന്തായിക്കോട്ടെ ഒരുപാട് പ്രലോഭനങ്ങളാണ്, പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാൻ നമ്മളെ കയ്യിലുള്ളത് ദീനാണ്. അപ്പോ അതിലുള്ള അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസം അറിവുണ്ടായിരിക്കുക എന്നുള്ളത് ഈ ലോകം ഈ അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യാൻ വളരെ അത്യന്താപേക്ഷികമാണ്. പിന്നെ അടുത്തത് എഹ്സാൻ. എഹ്സാൻ എന്നുള്ള വാക്കിന്റെ അതാണ് അതിന്റെ ഇസ്ലാമിന്റെ സ്പിരിച്വൽ ഡയമെൻഷൻ. അതായത് ഇപ്പോ എന്താ പറയാ, റൂഹ് എന്നുള്ള നമ്മളെ ഫീലിങ്സ് ഒക്കെ ഉള്ള പ്രണയമായിക്കോട്ടെ അല്ലെങ്കിൽ കരുണ ദയ ഈ കാര്യം ഇതൊക്കെ കുറവിടമാണ് ഒരു മനുഷ്യന്റെ റൂഹ്. അപ്പോ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ അതാണ് എഹ്സാൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അത് ഏത് കാര്യം ചെയ്യുമ്പോഴും പടച്ചവൻ കാണുന്ന ഒരു ബോധത്തിൽ ചെയ്യുന്ന ആള് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാല് അങ്ങനെ ജീവിക്കുന്ന ആൾ ജീവിക്കുന്നത് എന്നിലാണ്, ആ മൊമെന്റിൽ അയാൾ ജീവിക്കും. അതായത് പാസ്റ്റിനെ കുറിച്ചുള്ള പിന്നെ നിരാശയോ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള പിന്നെ വേവലാതികളൊന്നും ഇല്ലാതെ ഇന്നിൽ വർത്തമാനത്തിൽ ജീവിക്കാനായി കഴിയും. അതായത് പഠിച്ചതിനെ കുറിച്ച് സദാ പിന്നെ ബോധ്യമുള്ള ഒരാൾ. പിന്നെ അതായത് ഒരു മനുഷ്യനെ ഏതൊരു മനുഷ്യൻ്റെയും എസെൻസ് എന്ന് പറഞ്ഞത് അയാളുടെ റൂഹാണ്, അവൻ്റെ ആത്മാവാണ്, അതാണ് അയാളെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതിനെ പഠിച്ചവനും ഇങ്ങോട്ട് അയച്ചതാണ്, ഈ ഭൂമിയിലേക്ക് അയച്ചതാണ്, അതിനെ ഏറ്റവും പ്യുവറായി കണ്ട് അതിനെ അതുപോലെ പ്യുവറാക്കി ബ്യൂട്ടിഫൈ ചെയ്ത് തിരിച്ചു പോകുന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു ജീവിത ലക്ഷ്യമായി കാണേണ്ടത്. ഇമാം ഗസാലിന്റെ ഒരു ഒരു വളരെ പ്രശസ്ത ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ മനുഷ്യന്റെ ആത്മീയ തലത്തില് റൂഹ് ഹൃദയമാണ്, അത് അതിനൊരു ഒരു ഒരു രാജ്യമാക്കി കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മീയ സ്പിരിച്വൽ ഡയമെൻഷനെ റൂഹ് ആണ്, ഹൃദയമാണ് അവിടുത്തെ രാജാവ്, അയാളെ ഇന്റലക്ട് ചിന്താശേഷിയാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, ആങ്കർ ദേഷ്യം ആണ് അവിടുത്തെ അല്ലെങ്കിൽ ആ ഒരു ആങ്കറാണ് അവിടുത്തെ പോലീസ്, പിന്നെ അപ്പറ്റൈറ്റ് അതായത് വിശപ്പ് ദാഹം പിന്നെ സെക്ഷൽ ഡിസയർ ഇതൊക്കെയാണ് ടാക്സ് കളക്ടർ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഹൃദയത്തിനാണ്, അത് പ്യൂരിഫൈ ചെയ്യാനാണ്. അതുപോലെ തന്നെ ഈ ആങ്കറിനെയും അതുപോലെ തന്നെ നമ്മളെ അപ്പറ്റൈറ്റ്സ് ഡിസയറിനെ എപ്പോഴും ചീഫ് മിനിസ്റ്ററെ നിയന്ത്രണത്തിലായിരിക്കണം, അതായത് ഇന്റലക്റ്റിന്റെ ചിന്തയുടെ നിയന്ത്രണത്തിലായിരിക്കണം. അതായത് ഈ വികാരങ്ങൾ ഒരു കാരണവശാലും ചിന്ത വിവേകത്തിന്റെ അടിമപ്പെട്ട് ആയിരിക്കണം, അതായത് വികാരം എപ്പോഴും വിവേകത്തിന് അടിമപ്പെട്ടിരിക്കണം, ഒരു കാരണവശാലും അത് തിരിച്ചാവാൻ പാടില്ല, അതായത് ഓവർ എമോഷണൽ ആവാൻ പാടില്ല. അപ്പോ ഈ ഒരു അപ്പൊ ഇസ്ലാം കാര്യങ്ങളിലൂടെ കർമ്മങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന പിന്നെ ഇതും ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ ആർജിക്കുന്നതെല്ലാം അതിനൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുകയാണ് എഹ്സാൻ. അതായത് അതിനൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഈമാൻ ഇപ്പോ പിന്നെ നമസ്കരിക്കുന്ന സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചവന്റെ അതായത് നമ്മളെ അവസാനത്തെ നിസ്കാരമാണ് നിസ്കരിക്കുന്നത്, അത്രത്തോളം തക്കുവയിലൂടെ നിസ്കരിക്കാൻ കഴിയുക, അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് എഹ്സാൻ എന്നുള്ള ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഡയമെൻഷൻ പക്ഷേ എഹ്സാൻ ആയിരിക്കും. ഇനി ഇതിന് ഇതിനുള്ള ഇപ്പൊ ഇങ്ങനെയുള്ള ഇതിനൊക്കെയുള്ള നമ്മുടെ മുന്നിലുള്ള മാതൃക ഈ ലോകത്തെ ഏറ്റവും മാതൃക ഏറ്റവും നല്ല മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. ആ ജീവിത രീതി മാത്രം മതി നമുക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ, ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് തികഞ്ഞൊരു എക്സാമ്പിളായി ജീവിക്കാൻ. അപ്പൊ അത് പ്രവാചകന്റെ അത് അറിയണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ അറിയണം. അവിടെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോളജ്, ഒരു there is no action without knowledge, അറിവില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് പ്രവാചക ചര്യ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ വേറൊരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ ഇപ്പൊ രണ്ടു തരം സൊസൈറ്റികളാണ് ഇപ്പൊ ഇഹ്സാന്റെ ഇഹ്സാനുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏഷ്യൻ സൊസൈറ്റികൾ പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഷെയിം കൾച്ചറാണ്, ആളുകൾ പലപ്പോഴും തെറ്റ് ചെയ്യാതിരിക്കുന്നത് സമൂഹത്തിൽ ചിലപ്പം തെറ്റുകാരനാവും എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. പക്ഷെ അതേസമയം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ആളുകൾ തെറ്റ് ചെയ്യാതിരിക്കുന്നത് ഓരോ സെൽഫ് കോൺഷ്യസ്നെസ് മനസ്സാക്ഷികൾക്ക് തോന്നലുണ്ടാവും തെറ്റാണെന്നൊക്കെ, ചിലപ്പം ആളുകൾ കാണുന്നതുകൊണ്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഓൾക്ക് തന്നെ ഒരു തോന്നലുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറൊരു ഷെയിം ആയിരിക്കും, അതായത് തെറ്റ് ചെയ്യുന്നത് എന്നയാളെ പിൻവലിക്കുന്നത് ലജ്ജയാണ്. പക്ഷേ അത് സമൂഹത്തിന്റെ മുന്നിലുള്ളതല്ല, മറിച്ച് പടച്ച തമ്പുരാൻ കാണും എന്നുള്ള ബോധ്യം ഉള്ള പടച്ച തമ്പുരാന് മുന്നിലുള്ള ലജ്ജ തെറ്റ് ചെയ്യുന്നതിൽ ലജ്ജയാണ് ഒരു മുസ്ലിമിന് തോന്നേണ്ടത് എന്നാണ്. പിന്നെ അപ്പോ ലജ്ജ ഈമാന്റെ ഒരു ഭാഗമാണെന്ന് ഒരു ഹദീസിലുണ്ട്. ഞാൻ ലജ്ജ ഊന്നി പറയാനുള്ള കാരണങ്ങളൊന്ന്, നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മൾ ചുറ്റുപാടുകൾ അങ്ങനെ കൂടി ആയതുകൊണ്ടാണ്. കാരണം തീരെ അതിന് തീരെ പ്രാധാന്യമില്ലാത്ത സമൂഹങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പിന്നെ ഓൾവേസ് ബി യുവർ സെൽഫ്. പക്ഷേ ഇസ്ലാമിന് പലപ്പോഴും പറയാറുള്ളത് ഡോണ്ട് ബി യുവർ സെൽഫ് ബട്ട് ഇംപ്രൂവ്, ഓൾവേസ് ഇംപ്രൂവ് യുവർ സെൽഫ്. അതായത് മാറ്റമില്ലാത്തടത്ത് എപ്പോഴും നാറ്റുണ്ടായിരിക്കുന്ന ഒരു ചൊല്ലുള്ളത്. അതുപോലെ ഒരു അതുപോലെ നിൽക്കില്ല, പകരം എപ്പോഴും ഓൾവേസ് ട്രൈ ടു ഇംപ്രൂവ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ അതീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഇതൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ്ങുകൾ നമുക്ക് വേണം എഹ്സാനെ കുറിച്ചും ഈ പ്രത്യേകിച്ച് ഈമാൻ കാര്യങ്ങളെ കുറിച്ച്. കാരണം അതാണ് നമ്മളെ വിശ്വാസം, അതിലാണ് അഖീദ, അതില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ നമുക്കറിയാം നമ്മളെ സാഹചര്യങ്ങൾ പറഞ്ഞാൽ സമയം തീരില്ലാത്തതാണ്, പഠനമുണ്ട്, ജോലിയുണ്ട്. പക്ഷേ ഇന്ന് മിനിമം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പഠിച്ചത് നേർച്ചയായിരിക്കും. അതായത് ഈ പ്രയാസങ്ങളും ഈ തിരക്കുകളും കഴിഞ്ഞിട്ടെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ എല്ലാ എത്രയും പെട്ടെന്ന് ഈ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഈ വേദനാദികളൊക്കെ തീർന്ന് സമയം കണ്ടെത്തി പഠിച്ചവൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള അതിനെ സമയം കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ അതീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, എൻ്റെ ചെറിയൊരു കൺക്ലൂഷൻ. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ നോളജിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഒരു ഒരു കഥയുണ്ട്, അതായത് ഒരു ഗ്രീക്ക് രണ്ടാൾക്കാരോട് ഒരു മനോഹരമായ ചിത്രം വരക്കാൻ പറഞ്ഞാട് രണ്ട് ഫ്രെയിം കൊടുത്തു, രണ്ടും മുഖാമുഖമായിട്ടുള്ള ഫ്രെയിം, ഒരു ചൈനക്കാരനോട് ഒരു ഗ്രീക്കുകാരനാണ്. അപ്പോൾ ഒരു ഗ്രീക്കുകാരൻ വളരെ മനോഹരമായ ചിത്രം വരച്ചു ഒരു ദിവസം മൊത്തം എടുക്കാണ്ട്. അയാൾ ഓപ്പോസിറ്റായിട്ട് നിൽക്കണ ചൈനക്കാരൻ എന്താക്കി, ആ ദിവസം മൊത്തം എടുക്കാണ്ട് അയാളെ ഫ്രെയിം തുടച്ച് തുടച്ച് മിനുക്കി ഒരു കണ്ണാടി പോലെ ആക്കി. അപ്പൊ എന്ന് വെച്ചാല് കൊടുത്താളെന്ന് നോക്കുമ്പോൾ ഈ ഗ്രീക്കുകാരൻ്റെ ചിത്രം ഈ ചൈനക്കാരൻ്റെ കണ്ണാടിയിൽ അതുപോലെ പ്രതിഫലിക്കുന്നു. അതേപോലെയാണ് നോളജ് ഹൃദയത്തിൽ പ്രതിഫലിക്കുക. നമ്മൾ അറിവ് ആണ് നമ്മളെ വ്യക്തിത്വത്തെ, നമ്മളെ പ്രവൃത്തിയെയും നമ്മൾ വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞ ഈ മൂന്ന് ഡയമെൻഷൻസ് അതായത് ഓവർലാപ്പിംഗ് പലപ്പോഴും വരും. കാരണം ഇമാൻ ഇസ്ലാം കാര്യങ്ങളിൽ തന്നെ എഹ്സാനും ഈമാനും ആവശ്യമാണ്. പിന്നെ ഈമാൻ മാത്രം മതിയാവില്ല, ഇസ്ലാം അതിൻ്റെ ഒറ്റക്ക് മതിയാവില്ല. കാരണം അതിൻ്റെ കൂടെ തന്നെ ബോഡി, അതായത് പ്രവർത്തനം, കർമ്മം, അതായത് ഇസ്ലാം വേണം. അതേസമയം തന്നെ അതിനെ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ എഹ്സാനും വേണം. ഇത് മൂന്നിൻ്റെ ഒരു ബാലൻസ്, അതാണ് പ്രവാചക ഏരിയ, അതാണ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഇൻഷാല്ലാ. പിന്നെ ഞാനിപ്പോൾ ഈ സംസാരിച്ചതിൽ ഞാൻ എൻ്റെതായിട്ട് ഞാൻ എൻ്റെതൊന്നുമില്ല, ഞാൻ എടുത്ത സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഷെയ്ഖ് ഹംസ യൂസഫിൻ്റെ ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം എന്നുള്ള ഒരു സീരീസ് ഉണ്ട്, ഇസ്ലാം ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലുണ്ട്, അതിൻ്റെ ആ ലെക്ചറിന് എടുത്തതാണ്. പിന്നെ കുറച്ച് ഉസ്താദ്, നമ്മുടെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ മുസ്ലിം ചാപ്റ്റനായിട്ടുള്ള ഉസ്താദ് അംജദ് തർസിൻ്റെ ജ്യേഷ്ഠൻ അസദ് തർസിൻ്റെ ഒരു പുസ്തകമുണ്ട്, ബീയിങ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പുസ്തകമാണ് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി കൊടുക്കണേ. പക്ഷെ നമുക്ക് എല്ലാവർക്കും വളരെ ഏറ്റവും കൂടുതൽ വായിച്ചാൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഒരു പുസ്തകങ്ങളാണ്. കാരണം അവർ നമ്മളെന്താണ് നമ്മളെ ദീൻ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ പുസ്തകം ഉണ്ടായിത്തരുന്നത് അടിസ്ഥാനപരമായ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മളെല്ലാ ഉദ്ദേശങ്ങളെയും നമ്മളെല്ലാ പ്രവർത്തനങ്ങളും പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും എല്ലാ പരിശ്രമങ്ങളും അതിൻ്റെ സമ്പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരാൻ പടച്ച തമ്പുരാൻ്റെ ബർക്കത്ത് സദാസമയം നമ്മൾ വർഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മനി അസ്അലുകമിൻ ഇൽമിൻ നാഫിൻ വാമലൻ മുത്തഖബ്ബലൻ വരിസ്കൻ ഹലാലൻ തൊയ്യിബൻ വഖൽബൻ വാസിയൻ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
അപ്പോ ഈ സെഷൻ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ടി എൽ എമ്മിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസ് എടുത്ത ജസീം കൂലിക്കും നന്ദി അറിയിക്കുന്നു, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത് നല്ലൊരു അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അമീൻ. ഈ സെഷന്റെ റെക്കോർഡിംഗ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ടി എൽ എമ്മിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതിന്റെ അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല. അതോടൊപ്പം അടുത്ത സെഷൻ അടുത്ത തിങ്കളാഴ്ചയാണ് ഉണ്ടാവുക, അത് നമസ്കാരത്തെ കുറിച്ചാണ്. സജിദ ദ ക്ലോസസ്റ്റ് ലിങ്ക് ടു ദ ക്രിയേറ്റർ എന്നുള്ളതാണ് വിഷയം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഡേ ടു ഡേ ലൈഫിൽ മിനിമം 5 നേരമെങ്കിലും അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഉപകാരപ്രദമാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങളെല്ലാവരും അതിലും പരമാവധി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ പോലെ തന്നെ ഈ ഒരു ലിങ്ക് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഫോൺ നമ്പറും കോൺഫറൻസ് കോൾ നമ്പറും ഇതേ സെയിം തന്നെ ആയിരിക്കും ഉണ്ടാകുക അടുത്ത പ്രാവശ്യവും. നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക ഇൻഷാല്ലാ. എന്നിട്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ സമാപ്തി കുറിക്കുന്നു. വാഹർദാവാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.